2021 ഫെബ്രുവരി 23 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വിവാദവേളയിൽ സി പി ശ്രീഹർഷൻ എഴുതുന്നു. വികസന രാഷ്ട്രീയത്തിന്റെ കാണാക്കടൽ തെക്കുതെക്കൊരു ദേശത്ത് അലമാലകളുടെ തീരത്ത് ഭർത്താവില്ലാ നേരത്ത് ഫ്ലോറിയെന്നൊരു ഗർഭിണിയെ വെടിവെച്ചുകൊന്ന സർക്കാരെ പകരം ഞങ്ങൾ ചോദിക്കും. വിമോചന സമരകാലത്തെ പൊള്ളിച്ച മുദ്രാവാക്യങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും ശക്തമായത് തിരുവനന്തപുരത്തിനടുത്ത് ചെറിയതുറ മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിലാണ് 1958 ജൂലൈയിൽ പോലീസ് വെടിവയ്പുണ്ടായത്. 5 കുട്ടികളുടെ മാതാവും ഗർഭിണിയുമായ ഫ്ലോറി, ആന്റണി സിൽവ, ലാസർ എന്നിവർ മരിച്ചുവീണു. വെടിയേറ്റുവീണ ഫ്ലോറിയുടെ ചിത്രം വിമോചന സമരത്തിന്റെ തീക്ഷ്ണമായ ചിഹ്നമായി. അതിനു മുൻപും തിരുവനന്തപുരത്തിന്റെ കടൽ തീരങ്ങളിൽ വെടിവയ്പ്പുകൾ ഉണ്ടായിട്ടുണ്ട്. വേളി മാധവപുരം സ്കൂളിലുണ്ടായ പിക്കറ്റിംഗിനെ തുടർന്ന് ലത്തീൻ കത്തോലിക്കർക്ക് ഭൂരിപക്ഷമുള്ള മത്സ്യത്തൊഴിലാളി മേഖലയായ വെട്ടുകാട് പോലീസ് വെടിയുതിർത്തു. നെയ്യാറ്റിൻകര താലൂക്കിൽ ലത്തീൻ കത്തോലിക്കരായ മത്സ്യത്തൊഴിലാളികൾ പാർക്കുന്ന പുല്ലുവിളയിലുമുണ്ടായി സമരക്കാരുടെ പിക്കറ്റിംഗും സംഘർഷവും. പോലീസ് സമരക്കാരുടെ നേർക്ക് നിറയൊഴിച്ചു. മൈക്കൽ യാക്കോബ് എന്ന 64-കാരനും യാജപ്പൻ എന്ന 46-കാരനും രക്തസാക്ഷികളായി. പേമാരിയും കടൽക്ഷോഭവും കാരണം പട്ടിണിയിൽ അമർന്ന കടലോര ഗ്രാമങ്ങളിൽ പുതിയ മുദ്രാവാക്യം നുരഞ്ഞുപൊന്തി. ഞങ്ങളുടെ നെഞ്ചിലെ ചോരയ്ക്ക് നിങ്ങളുടെ കൊടിയുടെ നിറമെങ്കിൽ ആ ചെങ്കൊടിയാണേ കട്ടായം, പകരം ഞങ്ങൾ ചോദിക്കും. ക്ഷോഭിക്കുന്ന കടലിന്റെ സ്വഭാവം തീരമേഖലയ്ക്കുമുണ്ട്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാറും കോളും നിറഞ്ഞിരിക്കുകയാണ്. 590 കിലോമീറ്റർ വരുന്ന കേരള തീരം 9 ജില്ലകളിലായി വ്യാപിച്ചു കിടപ്പാണ്. പത്തനംതിട്ടയും കോട്ടയവും ഇടുക്കിയും പാലക്കാടും വയനാടും ഒഴികെയെല്ലാം തീരജില്ലകൾ. 50 നിയോജക മണ്ഡലങ്ങളുള്ള ഇവ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ പര്യാപ്തമാണെന്ന് ചുരുക്കം. മത്സ്യത്തൊഴിലാളി സമൂഹത്തിനിടയിൽ ഭീതിയുണർത്താൻ പര്യാപ്തമായ ചാകരക്കോൾ പ്രതിപക്ഷം കൊയ്തെടുത്തു. നമ്മുടെ ആഴക്കടൽ മേഖല വിദേശ കമ്പനിക്ക് തീരെഴുതാൻ കോപ്പുകൂട്ടുന്നുവെന്ന ആരോപണം നിസ്സാരമല്ല. ആഴക്കടൽ മത്സ്യബന്ധനവും ധാരണാപത്രവും. ആഴക്കടൽ മത്സ്യബന്ധനത്തിനായുള്ള 400 ട്രോളറുകളും മദർഷിപ്പുകളും നിർമ്മിക്കുന്നതിനും ഹാർബറുകളുടെയും പോർട്ടുകളുടെയും മറ്റും സൌകര്യങ്ങൾ ഉയർത്തുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള 2950 കോടി രൂപയുടെ പദ്ധതിക്കുള്ള ധാരണാപത്രമാണ് EMCC എന്ന അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനുമായി ഒപ്പുവച്ചതെന്നാണ് പുറത്തുവന്ന വിവരം. സർക്കാർ നയമനുസരിച്ച് അനുമതിയോടെയുള്ള പദ്ധതിയെന്ന് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിനുള്ള ചർച്ചകൾ 2019 മുതൽ ആരംഭിച്ചെന്ന് വെളിപ്പെടുത്തിയത് സ്വകാര്യ കമ്പനിയുടെ പ്രസിഡന്റ് ഷിജു വർഗീസ് തന്നെയാണ്. മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ ന്യൂയോർക്ക് സന്ദർശനവേളയിൽ ചർച്ച നടത്തിയെന്നും പിന്നീട് സെക്രട്ടേറിയറ്റിൽ കൂടിക്കാഴ്ചകൾ തുടർന്നെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിരത്തിയ കുറ്റപത്രത്തിലുണ്ട്. മന്ത്രിക്കൊപ്പം കമ്പനി പ്രതിനിധികൾ ഇരിക്കുന്ന ചിത്രം അദ്ദേഹം പുറത്തുവിട്ടപ്പോൾ അവർ വന്നുകണ്ടെന്ന് മന്ത്രി സമ്മതിച്ചു. എന്നാൽ ന്യൂയോർക്ക് ചർച്ച മന്ത്രി ഇപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല. രമേശ് ചെന്നിത്തലയുടെ അടുത്ത വെടി മുഖ്യമന്ത്രി പിണറായി വിജയന് നേർക്കായിരുന്നു. ക്ലിഫ് ഹൌസിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കമ്പനിക്കാർ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചെന്ന് ഉണ്ടയില്ല വെടിയുടെ നാനാർത്ഥങ്ങൾ. പ്രതിപക്ഷ നേതാവിനെ തുടക്കത്തിലെ കടന്നാക്രമിക്കുകയായിരുന്നു മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. അദ്ദേഹം ഉണ്ടയില്ല വെടി ഉതിർക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. യഥാർത്ഥത്തിൽ ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് തന്നെ സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിൽ വരുന്നതല്ല ആഴക്കടൽ മത്സ്യബന്ധനം. ഭരണഘടനയുടെ 246 അനുച്ഛേദമനുസരിച്ച് സംസ്ഥാനത്തിന്റെ മത്സ്യബന്ധനത്തിനുള്ള പൂർണ്ണ അധികാരപരിധി തീരക്കടലിൽ 12 നോട്ടിക്കൽ മൈൽ വരെ അഥവാ 22 കിലോമീറ്റർ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് 200 നോട്ടിക്കൽ മൈൽ അഥവാ 365 കിലോമീറ്റർ മത്സ്യബന്ധനത്തിന് അനുവാദം നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ആഴക്കടൽ മത്സ്യബന്ധനത്തെക്കുറിച്ച് പഠിച്ച മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ടിൽ സംയുക്ത സംരംഭമായി 720 വിദേശ വെസലുകൾക്ക് രാജ്യത്തിന്റെ അധികാരപരിധിയിൽപ്പെടുന്ന 200 നോട്ടിക്കൽ മൈൽ കടലിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ലെറ്റർ ഓഫ് പെർമിറ്റ് നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നതാണ്. തീരദേശ സംസ്ഥാനങ്ങൾ നഖശിഖാന്തമാണ് ഇതിനെ എതിർത്ത് തോൽപ്പിച്ചത്. മുൻപന്തിയിൽ കേരളമായിരുന്നു. അവിടേക്ക് പിൻവാതിലിലൂടെ വിദേശ വെസലുകൾക്ക് കയറിപ്പറ്റാനുള്ള ചതിക്കുഴികൾ അറിഞ്ഞോ അറിയാതെയോ തുറന്നുകൊടുത്തത് ആര് എന്ന ചോദ്യം ഇപ്പോഴുയരുന്നു. 22 കിലോമീറ്ററിനപ്പുറത്തേക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പെർമിറ്റ് രജിസ്ട്രേഷൻ സംസ്ഥാനത്തിന് അനുവദിക്കാമെന്ന വാദമുയർത്തുന്നു മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. ഇപ്പോഴത്തെ ധാരണാപത്ര വിവാദം സംസ്ഥാനത്തിന്റെ മത്സ്യബന്ധന നയത്തിന് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെയാണ് ഇതും. മന്ത്രി തെറ്റിദ്ധാരണയാൽ പറയുന്നതെന്ന നിഷ്കളങ്കവാദം മുഖവിലക്കെടുത്താൽ പോലും ഉണ്ടയില്ലാവെടി പൊട്ടിക്കുന്നത് ആരെന്ന ചോദ്യം പ്രസക്തമാകുന്നു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തുന്ന മന്ത്രിയും പൊട്ടിക്കുന്നത് ഉണ്ടയില്ല വേടിയാണോ? ചില നഗ്നയാഥാർത്ഥ്യങ്ങൾ. കേരളത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ പരമ്പരാഗതമായി പോകുന്ന മത്സ്യബന്ധന യാനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. തീരക്കടലിലും അനുബന്ധ പ്രദേശങ്ങളിലും 32 മുതൽ 49 അടിവരെയുള്ള യന്ത്രവത്കൃത മത്സ്യബന്ധനയാനങ്ങൾ 4,900 എണ്ണം മതിയെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിദഗ്ധ സമിതികൾ നിർദ്ദേശിച്ചത്. എന്നാൽ ഇപ്പോൾ 40,000 ബോട്ടുകൾ കേരള തീരക്കടലിലടക്കം കറങ്ങുന്നു. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാത്തവയാണ് പകുതിയിൽ ഏറെയും. മറൈൻ പ്രോഡക്ട് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉള്ളവയും കൂട്ടത്തിലുണ്ട്. ഗുജറാത്ത് തീരം ഏതാണ്ട് വൻകിട യാനങ്ങൾ തുരന്നെടുത്തു കഴിഞ്ഞു. മത്സ്യസമ്പത്ത് അവശേഷിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആഴക്കടൽ പ്രദേശത്ത് മാത്രമാണ്. അവിടെയാകട്ടെ, രാജ്യത്തിന്റെ അധികാര പരിധിയിലടക്കം അമേരിക്കയുടെയും ചൈനയുടെയും തായ്വാന്റെയും കൊറിയയുടെയും വൻകിട വെസലുകൾ മൂളിപ്പറന്ന് മത്സ്യസമ്പത്ത് കോരിക്കൊണ്ടുപോകുന്ന ആശങ്കാജനകമായ സാഹചര്യമാണെന്ന് മത്സ്യമേഖലാ വിദഗ്ധനും ഫിഷറീസ് മുൻ അഡീഷണൽ ഡയറക്ടറുമായ ഡി സഞ്ജീവ് ഘോഷ് പറയുന്നു. അമേരിക്കയും മറ്റും തനത് സാമ്പത്തിക മേഖല തന്നെ 400 നോട്ടിക്കൽ മൈലായി ഉയർത്തി നേടിയിട്ടുണ്ട്. എല്ലാവരുടെയും കണ്ണ് വൈവിധ്യ കലവറയായ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കാണ്. നമുക്കാകട്ടെ, 200 നോട്ടിക്കൽ മൈലെന്ന തനത് സാമ്പത്തിക മേഖലയിലെ മത്സ്യസമ്പത്തിന്റെ പകുതി പോലും പിടിച്ചെടുക്കാനായിട്ടില്ല. ഇന്ത്യൻ തീരങ്ങളിൽ 16.5 ലക്ഷം മത്സ്യത്തൊഴിലാളികളുണ്ട്. 10 ലക്ഷം തൊഴിലാളികൾ കേരളത്തിലും. ആഗോളീകരണ ഉദാരീകരണ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി വൻതോതിലുള്ള വിദേശവത്കരണം നമ്മുടെ കടലിലും കൊണ്ടുവരാനുള്ള ഗൂഢനീക്കങ്ങൾ കാലങ്ങളായി നടക്കുന്നു. മീനകുമാരി കമ്മീഷൻ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു. UPA NDA വ്യത്യാസമില്ലാതെ ഇത്തരം നീക്കങ്ങൾ ഭരണകൂടങ്ങളിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ധാരണാപത്രവും കേന്ദ്ര ബഡ്ജറ്റും. CMFRI, ISRO, ഇന്ത്യൻ എയർഫോഴ്സ്, മറൈൻ പ്രോഡക്ട് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി, സിഫ്നെറ്റ് എന്നിങ്ങനെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുമായും കേരളത്തിന്റെ മത്സ്യഫെഡുമായും സഹകരിച്ചുള്ള വിശാല പദ്ധതിയാണ് EMCC പദ്ധതിയെന്ന ഷിപ്പിംഗ് ആന്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ വെബ്സൈറ്റിലെ അറിയിപ്പ് നിഷ്കളങ്കമായി തോന്നാം. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച പുതിയ ബഡ്ജറ്റിലെ കൊച്ചിൻ ഹാർബർ നവീകരിക്കുമെന്ന വാഗ്ദാനവും ഒറ്റനോട്ടത്തിൽ നിരുപദ്രവകരമായാണ് തോന്നുക. വിവാദങ്ങളുടെ തിരമാലകൾക്കിടയിൽ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തെയും EMCC പദ്ധതി രേഖയെയും ഡി സഞ്ജീവ് ഘോഷിനെ പോലെയുള്ള വിദഗ്ധർ കൂട്ടിവായിക്കുന്നുണ്ട്. കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയായിരുന്ന ടോം ജോസ് എന്ന മുതിർന്ന IASകാരനാണ് ഇപ്പോൾ ഷിപ്പിംഗ് ആന്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ചെയർമാൻ. ടോം ജോസ് അത്ര നിഷ്കളങ്ക മുഖമല്ല. മാനേജിംഗ് ഡയറക്ടർ യുവ IASകാരനായ എൻ പ്രശാന്താണ്. അദ്ദേഹം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അല്പകാലം പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. പ്രശാന്തിന്റെ കാർമ്മികത്വത്തിൽ ധാരണാപത്രത്തിന്റെ പേരിൽ അട്ടിമറി നടന്നെന്ന് സംശയിക്കാൻ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയെ പ്രേരിപ്പിച്ചത് ആ പൂർവകാല ബന്ധമാണ്. മുഖ്യമന്ത്രി അത്തരമൊരു സന്ദേഹം വളരെ തന്ത്രപൂർവ്വം ഉയർത്തിവിടുകയുണ്ടായി. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ സംസ്ഥാന സർക്കാർ ഇതിനെല്ലാം നിന്നുകൊടുത്തിട്ടില്ലേ എന്ന ചോദ്യത്തിന് ആരുത്തരം നൽകും? മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ കോൺഫെഡറേഷനെ നയിക്കുന്നത് കോൺഗ്രസ് MP TN പ്രതാപനാണ്. തീരദേശത്ത് ഈ മാസം 27 അവർ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. വിമോചന സമരകാലം തൊട്ട് വൈകാരികമായി പ്രതികരിക്കുന്ന കേരള തീരമേഖലയിൽ ഇതുണ്ടാക്കുന്ന ചലനം എന്താകും? വിവാദം കൂടുതൽ കൊട്ടിക്കയറും മുൻപേ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറി തടിയൂരാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ചേതോ വികാരവും മറ്റൊന്നല്ല. വികസന മുദ്രാവാക്യങ്ങളുടെ ശബ്ദഘോഷത്തിനിടയിൽ യഥാർത്ഥ വികസനത്തിന്റെ രാഷ്ട്രീയം തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നതാണ് ദുരന്തം. ഇ ശ്രീധരൻ മഹാനായ ടെക്നോക്രാറ്റും രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തിയുമാണ്. അദ്ദേഹത്തിന്റെ മോഹമനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മെട്രോമാനെന്ന ഇ ശ്രീധരൻ സർവരാലും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു ഒരു പരിധിവരെ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ BJP പ്രവേശനം ചൂടുള്ള ചർച്ചയാവുന്നു. BJPയിൽ ചേരാൻ തീരുമാനിച്ച അദ്ദേഹം നടത്തിയ ചില നിഷ്കളങ്കമായ പ്രതികരണങ്ങളാണ് ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. BJP ആവശ്യപ്പെട്ടാൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും, പാർട്ടി ആവശ്യപ്പെട്ടാൽ മുഖ്യമന്ത്രിയാകാനും തയ്യാർ എന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ രണ്ട് മുന്നണികളും പരസ്പരം പോരടിച്ച് വികസനത്തെ ഇല്ലാതാക്കി. വികസനത്തിനായി പ്രവർത്തിക്കാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കണം എന്നീ അഭിപ്രായങ്ങളും അദ്ദേഹം കലർപ്പില്ലാതെ പങ്കുവച്ചു. അതിനദ്ദേഹം കാണുന്ന രാഷ്ട്രീയം ഹിന്ദുത്വത്തിന്റേതാണ്. ഊതിവീർപ്പിച്ച രാജ്യസ്നേഹവും തീവ്ര വർഗീയതയും മറയാക്കപ്പെടുമ്പോൾ കോർപ്പറേറ്റുകൾ രാജ്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ശ്രീധരനെ പോലൊരാൾക്ക് കാണാനാവാത്തതിൽ അദ്ദേഹത്തെ ഏറ്റുപറയാനാവില്ല. കർഷകന് എത്രമാത്രം ഗുണകരമായ നിയമമെന്ന് ബിജെപി തീർപ്പ് കൽപ്പിച്ചാലും അവനത് ഉൾക്കൊള്ളാനാവുന്നില്ലെങ്കിൽ ചില അരുതായ്മകൾ അതിനകത്തില്ലേയെന്ന് ചിന്തിക്കാനുള്ള ശേഷിയും ശ്രീധരന് ഉണ്ടാവില്ല. കാർഷിക വില പരിശോധനാ സമിതി നിയമപ്രകാരം ആഗോളീകരണം എത്തും മുൻപ് രാജ്യത്ത് നിലവിൽ വന്ന മണ്ഡി ഹൌസുകൾ എത്രയൊക്കെ ക്ഷാമം നേരിടുന്ന കാലമായാലും കർഷകന് വിലസ്ഥിരത ഉറപ്പുവരുത്തുമായിരുന്നു. ഇടനില ചൂഷണം ഒഴിവാക്കുന്നെന്ന സോപ്പ് വാഗ്ദാനത്തിന് പിടികൊടുക്കാതെ കർഷകൻ മണ്ഡികൾ മതിയെന്ന് പറയുന്നതിന് കാരണം മഹാരാഷ്ട്രയിലെ ബൻസാരയിലെ ഉരുളക്കിഴങ്ങ് കൃഷിയുടെയും മറ്റും അനുഭവ പശ്ചാത്തലത്തിലാണ്. ചില ബുദ്ധിശാലികൾ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ബുദ്ധികൾ, ഒരു പ്രത്യേക യന്ത്രത്തിൽ ചുറ്റിക്കറങ്ങുകയേയുള്ളൂ എന്ന എൻ എസ് മാധവന്റെ നിരീക്ഷണം അർത്ഥവത്താകുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. അതിന് ഈ ശ്രീധരനെ പഴിച്ചിട്ട് കാര്യമില്ല. വികസനത്തിന് അദ്ദേഹം കാണുന്നത് കേവലമായ കക്ഷിരാഷ്ട്രീയം, അതും ബിജെപിയുടേത് മാത്രമാകുന്നു.